Hi, good morning, Naila. Good morning, Arfaz. Good morning, Shabu.
Good morning.
Shabu.
Morning.
And Shabu, ബുധനാഴ്ച വരുമ്പോഴത്തേക്കും ഷാബു കയ്യിൽ ഒരു ബുക്കുമായിട്ടാണ് വരുന്നത്. ലൈവ് ഓൺ അവർ ഫേസ്ബുക്ക് പേജ് വെൽ.
ഇന്നത്തെ ദിവസം ഷാബു നമുക്ക് ഒരു പുസ്തകം പരിചയപ്പെടുത്തി തരാൻ പോവാണ്.
നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമ്മൾ ഈ പുസ്തകത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മളെല്ലാവരും കണ്ട ഒരുപാട് അധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗം നമുക്കൊന്ന് കേട്ടു നോക്കാം.
ഓക്കെ,
അപ്പൊ മനസ്സിലേക്ക് വരും ആ ചിത്രം ഏതാണെന്ന്.
ഞങ്ങള് പാവങ്ങള്, ഞങ്ങള് മോനോട് ഒരു ഉപദ്രവവും ചെയ്തിട്ടില്ല, പിന്നെ എന്തിനാ ഞങ്ങളെ ദ്രോഹിക്കുന്നത്? നിനക്കുമില്ല അമ്മയും പെങ്ങളും. എന്റെ മകളുടെ ജീവിതം മോൻ നശിപ്പിക്കരുത്.
നിങ്ങളുടെ മകളുടെ ജീവിതം നശിപ്പിക്കുന്നത് ഞാനല്ല, നിങ്ങൾ തന്നെയാ. ഇത് കണ്ടോ?
കണ്ടോന്ന് ചോദിച്ച് കാണിച്ചു കൊടുക്കുന്നത് മൊബൈൽ ഫോൺ. ചിത്രമേതാണെന്ന് പറയുന്ന
സിനിമകളിലെ മൊബൈൽ ഫോണുകളാണ് വില്ലനും ട്വിസ്റ്റും ഒക്കെ.
അതെ, അതായത് ദൃശ്യം എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു മലയാള സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. സിനിമയുടെ കഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് കഥ. ഇവിടെ നിന്നാണ് പിന്നെ സിനിമയിലേക്ക് പോകുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ എന്ത് സംഭവിച്ചു വെച്ചാല് ദൃശ്യം എന്ന് പറയുന്ന സിനിമ ചർച്ച ചെയ്യപ്പെട്ടത് അങ്ങനെ ആയിരുന്നില്ല. അതിന്റെ കാതലായ കഥ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾ സുരക്ഷിതരാണോ എന്നൊരു ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കഥയായിരുന്നു. പക്ഷെ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് സിനിമ മാറി. സിനിമയുടെ ക്ലൈമാക്സും ഇങ്ങനെ ഒരു കൊലപാതകം നടത്തി അതിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്ന കുടുംബത്തെക്കുറിച്ചൊക്കെ ആയി ചർച്ച. പക്ഷേ ഇതാണ് അതിന്റെ കാതലായ കഥ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഭാഗം എടുത്തത്. അതുതന്നെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു പുസ്തകത്തിന്റെ പേരും, നിങ്ങളുടെ കുട്ടികൾ സുരക്ഷിതരാണോ എന്നതാണ് തലക്കെട്ട്. കെ സഞ്ജയ് കുമാർ ഗുരുദിൻ IPS ആണ്. നമ്മൾ ഇതിന് മുമ്പ് ഇതേ പുസ്തകം തന്നെ ഇംഗ്ലീഷിലുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് ഇതേ പുസ്തകം മലയാളത്തിലുണ്ട് എന്ന് പറഞ്ഞ് ഫേസ്ബുക്ക് ലൈവിലൂടെ നാട്ടിലിരിക്കുന്ന നമ്മുടെ ആളുകളിലേക്കും എത്തിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് അറ്റ്ലീസ്റ്റ് ഈ പുസ്തകം ഒന്ന് വായിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. അതുകൊണ്ട്
ഇത്
പ്രത്യേകിച്ചും എഴുതിയിരിക്കുന്നത് സഞ്ജയ് കുമാർ ഗുരുദിൻ IPS എന്ന് പറയുമ്പോൾ ഒരു പോലീസ് ഓഫീസർ തന്നെ പ്രത്യേകിച്ചും ഇത്തരം കേസുകളൊക്കെ കൈകാര്യം ചെയ്ത ഒരു പോലീസ് ഓഫീസർ എഴുതുമ്പോൾ അതിന് ആധികാരികത കൂടും. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നത് നമ്മുടെ മക്കളെ സുരക്ഷിതരാക്കാൻ വേണ്ടിയിട്ട്, കാരണം ഇന്നത്തെ കാലത്ത് ഡിജിറ്റൽ യുഗമാണ്, മൊബൈൽ ഫോണും ലാപ്ടോപ്പും ഒന്നും ഇല്ലാതെ പറ്റില്ല, ഇന്റർനെറ്റിൽ തന്നെയാണ് അവർ ജീവിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് അവര് ചെന്നപ്പെടാൻ സാധ്യതയുള്ള കുറെ ചതിക്കുഴികളുണ്ട്, രക്ഷിതാക്കളും കരുതിയിരിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള പുസ്തകം. ഒരു 4-5 വർഷത്തെ പഴക്കമുണ്ട്, അതുകൊണ്ട് തന്നെ ഏറ്റവും ഒടുവിലായി സംഭവിച്ചിട്ടുള്ള പല കാര്യങ്ങളും ഇല്ല. അത് നമ്മുടെയൊക്കെ ഓർമ്മയിലുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് 1-2 കാര്യങ്ങൾ പറയാം. ലോകത്തെ നടുക്കിയ ഓൺലൈൻ പീഡനങ്ങൾ ഒന്ന് ഗൂഗിൾ ചെയ്താൽ തന്നെ കിട്ടുന്ന കാര്യങ്ങളാണ്. ജെസിക്ക ലോഗൻ 18-ാം വയസ്സിൽ ആത്മഹത്യ ചെയ്തതാണ്. 17-ാം വയസ്സുള്ളപ്പോൾ ബോയ്ഫ്രണ്ടിന് ഒരു പിക്ചർ അയച്ചു കൊടുത്തതാണ്. പക്ഷേ ആ ബന്ധം മുറിഞ്ഞു പോയപ്പോഴത്തേക്ക് ആ ഫോട്ടോ വെച്ചിട്ട് പിന്നീട് ബ്ലാക്ക്മെയിൽ ചെയ്തു. അവസാനം സ്കൂളിലെ നാണക്കേട് സഹിക്കാൻ വയ്യാതെ ജെസിക്ക ലോഗൻ ആത്മഹത്യ ചെയ്തു. ഇത് വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിൽ, അതായത് ഇന്റർനെറ്റും ഓൺലൈനും ഒക്കെ ഇങ്ങനെ തുടങ്ങിയ
സമയത്തുള്ളതാണ്.
അപ്പൊ അതുകൊണ്ടുള്ള സംഭവമാണ് എന്ന് വിചാരിച്ച് ഇന്നത്തെ കാലത്ത് ഇങ്ങനെ സംഭവിക്കുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ട്. പക്ഷെ ഈ പേരുകൾ
എണ്ണം കൂടുതലാണ്.
ഈ പേരുകൾ അന്ന് തന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടു. കാരണം ഇത് വെച്ചിട്ടായിരുന്നു പിന്നീട് ഈ സൈബർ ക്രൈമും സൈബർ ലോയും ഒക്കെ ആളുകൾ എക്സാമ്പിൾ പറഞ്ഞിരുന്ന കേസുകളിലൊന്നാണ്. മറ്റൊന്ന് അമാൻഡ ടൂഡ്, അതും ഇതുപോലെ തന്നെയാണ്, ബോയ്ഫ്രണ്ടിന് പിക്ചർ അയച്ചു കൊടുത്തു. പക്ഷെ നമ്മൾ പറഞ്ഞ പോലെ ഇന്നിപ്പോ ബോയ്ഫ്രണ്ടിന് പിക്ചർ അയച്ചു കൊടുക്കണമെന്നില്ല. ബോയ്ഫ്രണ്ട് അല്ലാത്തവര് പോലും ചിലപ്പോൾ ഇതുപോലുള്ള പിക്ചറുകൾ എടുക്കാം. അതാണ് നമ്മൾ ദൃശ്യത്തിൽ കണ്ടത്. അത് വെച്ചിട്ട് ബ്ലാക്ക്മെയിൽ ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ ഈ പുസ്തകത്തിനകത്ത് നിങ്ങളുടെ കുട്ടികൾ സുരക്ഷിതരാണോ എന്നുള്ള കാര്യത്തിനകത്ത് ഒരുപാട് കാര്യങ്ങൾ, പ്രത്യേകിച്ചും ഒരു പോലീസ് ഓഫീസർ പറയുമ്പോൾ അതിന്റെ ആധികാരികത കൂടും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒന്നാമത്തത് സ്വയം വിലയിരുത്തുക. ഞാൻ അതിന്റെ അധ്യായങ്ങളുടെ പേര് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഇത് ബോധ്യപ്പെടും. പറയുന്ന കാര്യം എന്ന് വെച്ചാല് മിക്ക ആൾക്കാർക്കും ഇങ്ങനെ ഒരു ചെറിയൊരു തെറ്റാണ്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ കുട്ടി സ്കൂളിൽ പോയ സമയത്ത് മറ്റാരോ ഫോട്ടോ എടുത്തതാണ്, ആ ഫോട്ടോ എടുത്ത് വെച്ചിട്ടാണ് അവൻ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നത്. നമുക്കിതിനെതിരെ കേസ് കൊടുക്കാൻ പറ്റുമോ, പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാൻ പറ്റുമോ എന്നറിയാത്ത ചില രക്ഷിതാക്കളുണ്ട്. ഇതൊക്കെ കേസാകുമോ എന്നറിയാത്ത രക്ഷിതാക്കളുണ്ട്. അത് അവരുടെ അജ്ഞതയാണ്. ഇത്തരം കാര്യങ്ങൾക്ക് കേസെടുക്കാൻ പറ്റും, അതേത് നിയമപ്രകാരം തുടങ്ങിയ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിയെ സുരക്ഷിതരാക്കാൻ, പ്രത്യേകിച്ചും ഈ സൈബർ വേൾഡിൽ സുരക്ഷിതരാക്കാൻ പറ്റുന്ന നിയമങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നുകൂടി ബോധവൽക്കരിക്കുന്ന ഒരു, അല്ലാതെ വെറുതെ ഈ സൈബർ ക്രൈമിനെ കുറിച്ച് മാത്രമല്ല പറയുന്നത്. അതായത് 1-ാമത്തെ അധ്യായം സ്വയം വിലയിരുത്താൻ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് കുട്ടികൾ കൂടുതലായി ഓൺലൈൻ കുറ്റകൃത്യങ്ങളിൽ ഇരകളാകുന്നത്? ഇപ്പൊ നമ്മൾ അതിന്റെ ഉത്തരം പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല, കാരണം കംപ്ലീറ്റ് ഓൺലൈൻ ആണ്. അതുകൊണ്ട് ഏത് നിമിഷവും എവിടെയിരുന്നും ഒരാളുടെയും ചിത്രം നമുക്ക്, അല്ലെങ്കിൽ അയാളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റും. 2-ാമത്തെ കുട്ടികൾ സമൂഹത്തിന്റെ ഭാഗമാണ്. ഇങ്ങനെ മാത്രം ആലോചിച്ചാൽ മതി. പണ്ട് നമ്മള് കുട്ടിയും കൊണ്ട് സ്കൂളിൽ പോകുന്ന അവസരത്തിൽ റോഡ് മുറിച്ച് കടക്കാൻ വേണ്ടി കുട്ടിയുടെ കൈ പിടിച്ച് കൊണ്ട് പോകുന്നത് പോലെ തന്നെയാണ് ഇന്ന് ഓൺലൈനിൽ അവർ കയറുന്ന അവസരത്തിലും ഒരു കൈപിടുത്തം അവിടെ ഉണ്ടാകണം. നമ്മളെന്താണ് അവന്റെ ശരീരത്തില് ഒരു വാഹനം പോലും വന്ന് പതിക്കരുത് മുട്ടരുത് എന്ന് കരുതിയിട്ടാണ് സുരക്ഷിതമായി റോഡ് മുറിച്ച് കടക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഓൺലൈനിൽ പോകുമ്പോഴും പറഞ്ഞു കൊടുക്കുക. നമ്മൾ റോഡ് ട്രാഫിക് നിയമങ്ങളെ കുറിച്ച് കുട്ടികളോട് പറഞ്ഞു കൊടുക്കില്ല. റോഡിന്റെ ഏത് വശം ചേർന്നാണ് മക്കളെ നടക്കേണ്ടത്, റോഡ് ക്രോസ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ നോക്കണമെന്ന് പറഞ്ഞു കൊടുക്കുന്നത് പോലെ എന്തുകൊണ്ട് ഓൺലൈനിൽ ഇരിക്കുമ്പോൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നില്ലെന്ന് ചോദ്യം അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അതുപോലെ രക്ഷിതാക്കൾ ഇത്രയും ശ്രദ്ധിച്ചാൽ മതി. ഞാൻ അതിന്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. അദ്ദേഹത്തിന്റെ പേര് പറയുമ്പോൾ തന്നെ നമുക്ക് സ്വയം ചിന്തിക്കാനുള്ള ഒരു വിശകലനത്തിനുള്ള ഒരു അവസരം കൂടിയുണ്ട്. രക്ഷിതാക്കൾ ഇത്രയും ചിന്തിച്ചാൽ മതി, ഇത് നമ്മൾ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്. ഇത്രയും ശ്രദ്ധിച്ചാൽ മതിയെന്ന് ചോദിച്ചാൽ ഇത്ര പോരാ. കാരണം കുട്ടികൾക്കും ബോധ്യപ്പെടണം എന്റെ പേരൻസിന് ഇതൊക്കെ അറിയുന്നതാണ്, അല്ലെങ്കിൽ അവരുടെ ശ്രദ്ധ ഇതിനകത്തേക്ക് ഉണ്ട്. അപ്പൊ ആ ഒരു നോട്ടം എപ്പോഴും വേണം. സാങ്കേതിക വിദ്യയിലെ അജ്ഞത ഒരു ഒഴികഴിവാണോ എനിക്കറിയില്ല, ഇതൊന്നും അറിയാത്തതുകൊണ്ട് മക്കൾ
ടെക്നോളജിയും കാര്യങ്ങളും
ഒന്നും അറിയില്ല, മക്കൾ എന്ത് ചെയ്യുന്നു എനിക്ക് അറിയില്ല എന്ന് പറയുന്ന പേരന്റിംഗ് അത് അത്ര സുഖകരമല്ല. അതുപോലെ തന്നെ ഇന്ത്യൻ പേരന്റിംഗ് സിൻഡ്രോമിന്റെ പിടിയിൽ എന്ന് പറയുന്നത്. അതുപോലെ ഓൺലൈൻ രംഗത്തെ അപകടങ്ങളും ഭീഷണികളും രണ്ടു ദിവസം മുന്നേയുള്ള നമ്മുടെ വീഡിയോ ശ്രദ്ധിച്ചാലും അറിയാൻ പറ്റും. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതായത് നിഷേധശീലം. കുട്ടികൾ മിക്കപ്പോഴും ഈ ഓൺലൈൻ അഡിക്റ്റ് ആകുമ്പോഴത്തേക്കാണ് നിഷേധശീലം തുടങ്ങുക. കാരണം അവന്റെ ഫോൺ പിടിച്ചുകൊണ്ട് പോകുന്നു, നിന്റെ ഫോൺ കാണാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടി കുട്ടി ആകെ ബഹളം ഉണ്ടാക്കുന്നു, കരച്ചിലാകുന്നു, അടിയാകുന്നു, പിന്നീട് അതവസാനം ഒരു ഫൈറ്റിലേക്ക് തന്നെ എത്തുന്നു. അതുപോലെ തന്നെ അഡിക്ഷനും ഒറ്റപ്പെടലും ഇത് ഇന്ത്യൻ സമൂഹത്തിൽ ഏറ്റവും കൂടുതലാണ്. ഇത് തന്നെ നമ്മൾ ഈ പുസ്തകത്തിന്റെ ഒരു 4 വർഷം മുന്നേയുള്ളതാണെന്ന് പറയുമ്പോൾ 4 വർഷത്തിന് ശേഷമുള്ള കാര്യം കൂടി ഒന്ന് ആലോചിച്ച് നോക്കുക. അതുപോലെ ഓൺലൈൻ ചൂതാട്ടമുണ്ട്, ഇന്റർനെറ്റ് ഉപയോഗം കൂടുന്നതിന്റെ മറ്റു ദോഷങ്ങളുണ്ട്, സൈബർ ബുള്ളിയിംഗ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ ചേർന്നിട്ട് പറയുന്ന ചില കാര്യങ്ങളാണ്. അഡിക്ഷനും ഒറ്റപ്പെടലും എന്ന് പറയുന്നത് ഒരാളുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്ന വിധം അമിതമായി മൊബൈൽ ഫോൺ, ഇന്റർനെറ്റ്, സാമൂഹിക മാധ്യമങ്ങൾ എന്നിവ ഉപയോഗിക്കുന്ന അവസ്ഥയാണ് ഈ പറഞ്ഞ അഡിക്ഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യയിൽ തന്നെയുള്ള ഈ സൈബർ ലോ ഉണ്ടാക്കുന്നതിനും സൈബർ നിയമങ്ങളുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചകൾക്കൊക്കെ വിധേയമായ ഒരു കേസ് പറയാം. അത് ഓൺലൈൻ ഗെയിം അടിമകളായ രണ്ട് സഹോദരന്മാരെ ഡൽഹിയിലെ റാം മനോഹർ ലോഹി ആശുപത്രിയിൽ കൊണ്ടുവന്നു. 1 മാസക്കാലം അവർ അവിടുത്തെ റീഹാബിലിറ്റേഷൻ വാർഡിൽ കഴിഞ്ഞു. പലപ്പോഴും കുട്ടികളുടെ ഇന്റർനെറ്റ് അഡിക്ഷന് ചൂണ്ടിക്കാണിക്കുന്ന കൃത്യമായ ഉദാഹരണങ്ങളിലൊന്നായിട്ട് ഇത് പറയുന്നുണ്ട്. ഓൺലൈൻ ഗെയിമിന്റെ കാര്യവും നമ്മൾ ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്തതുകൊണ്ട് കൂടുതൽ പറയേണ്ടെന്ന് തോന്നുന്നു. പക്ഷെ അപ്പോഴും പറയാൻ നമ്മുടെ മുന്നിൽ ഉദാഹരണമുണ്ട്. ഇതുപോലെ 2 കുട്ടികൾ അവരേത് സമയത്ത് ഓൺലൈൻ ഗെയിം കളിക്കുന്നവരാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഈ ചൂതാട്ടത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സെൽഫിയുടെ സംസ്കാരത്തെക്കുറിച്ച്, ഒരു പുതിയ ഹെയർ കട്ട് അല്ലെങ്കിൽ ഒരു അവധിക്കാലം കാരണം ഏതുമാകട്ടെ ഉടനെ ഒരു സെൽഫി എടുത്ത് സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ രീതി. വ്യക്തിത്വ പ്രകടനത്തിന്റെ ഏറ്റവും സുന്ദരമായ രൂപം എന്നാണ് സെൽഫിയെക്കുറിച്ച് കരുതിപ്പോരുന്നത്. തീർച്ചയായിട്ടും, പക്ഷേ ഈ സെൽഫി സ്വയം എടുത്ത് ഇടുന്നത് കൊണ്ട് വലിയ പ്രശ്നങ്ങളില്ല, പ്രത്യേകിച്ച് അതിനെ അതിജീവിക്കാൻ കഴിയുന്നവർക്ക്. എന്നാൽ മറ്റുള്ളവരോടൊപ്പം ചിലപ്പോൾ ഒരു ബോയ് ഫ്രണ്ടിനോടൊപ്പം ആകാം, അല്ലെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ സൂമിലോ മറ്റ് ഇടങ്ങളിലോ ഒക്കെ തന്നെ നമുക്ക് പലതരത്തിൽ ഫോട്ടോസ് എടുത്ത് അപ്ലോഡ് ചെയ്യാനൊക്കെ സാധിക്കും. പിന്നെ സൈബർ ബുള്ളിങ്. സോണിയ എന്ന പേരുള്ള 12 വയസ്സുകാരുടെ പേരിൽ അവരുടെ ഒരു സഹപാഠി ഫേസ്ബുക്ക് അക്കൌണ്ട് തുറന്നു. സോണിയയുടെ സ്കൂളിലെ കൂട്ടുകാരെ ഫ്രണ്ട് ലിസ്റ്റിൽ ചേർത്തതിനു ശേഷം അശ്ലീല ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഈ സോണിയ ക്ലാസ്സിലേക്ക് വരുമ്പോഴത്തേക്ക് കൂട്ടുകാരെല്ലാം സോണിയെ നോക്കിയിട്ട് കൊള്ളാലോ നീ ഇന്നലെ പോസ്റ്റ് ചെയ്ത ഫോട്ടോ എന്ന് പറഞ്ഞു തുടങ്ങി. സോണിയ കാര്യം അറിയുന്നില്ല. സംഭവം സോണിയയുടെ പേരിൽ മറ്റൊരാൾ തുടങ്ങിയിട്ടുള്ള പോസ്റ്റ്. ഇതും നമ്മൾ പലപ്പോഴും സിനിമകളിൽ പോലും കണ്ടിട്ടുണ്ട്. പറഞ്ഞു വെച്ചാല് ഇന്ത്യയിലെ ചില ഇതുപോലുള്ള ഉദാഹരണങ്ങൾ ആവർത്തിച്ചു എന്നേ ഉള്ളൂ. അപ്പൊ ഇതൊക്കെ നോർമയിൽ ഇരിക്കാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ. മെസ്സേജുകളിലൂടെയോ ഓപ്പൺ ഫോറങ്ങളിലൂടെയോ ക്രൂരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് പോലെയുള്ള സൈബർ ബുള്ളിംഗ് ഓൺലൈൻ പീഡനം തന്നെയാണ് എന്ന് തന്നെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് സെക്സ്ട്രേഷൻ, അതായത് കൂട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് പല കുട്ടികളും അവരുടെ നഗ്ന ചിത്രങ്ങളും വീഡിയോ ദൃശ്യങ്ങളും എടുക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്യുന്നത്. പക്ഷേ ഇവയാണ് പിന്നീട് അപരിചിതരുടെ കയ്യിൽ അവരെ തന്നെ പണത്തിനോ ലൈംഗിക ആക്രമണങ്ങൾക്കോ ചൂഷണം ചെയ്യാൻ കാരണമാകുക. ഭീഷണി കാരണം ഒന്നുകിൽ കൂടുതൽ ചിത്രങ്ങളോ പണമോ നൽകാൻ ഇരകൾ നിർബന്ധിതരാകും. ഇതിനു മുമ്പും കുട്ടികൾ പീഡനത്തിനിരയായ കേസുകളിൽ വീണ്ടും ഒരിക്കൽ കൂടെ ആ ദൃശ്യം സംഭവം തന്നെയാണ്. അതായത് അവരറിയാതെ തന്നെ ചിലപ്പം ചിത്രങ്ങൾ എടുത്തേക്കാം, അവരെ പ്രേരിപ്പിക്കാം, അവര് പീഡനത്തിനിരയായേക്കാം എന്നൊക്കെയുള്ള. അപ്പൊ ഓൺലൈൻ ഉപദ്രവങ്ങളെ തിരിച്ചറിയണം. അതുപോലെ തന്നെ സെക്സ്റ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മായ്ച്ചു കളഞ്ഞാലും മായാത്തതാണ് ഓൺലൈനിൽ പോകുന്ന ചിത്രങ്ങൾ എന്ന് ഓർമ്മിക്കണം. പറഞ്ഞു വരുന്നത് ഇങ്ങനൊരു പുസ്തകത്തിലൂടെ നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതായത് അറ്റ്ലീസ്റ്റ് സൈബർ ബുള്ളിങ്ങിനെ കുറിച്ചും ഇതിനെക്കുറിച്ചുമൊക്കെ കുറഞ്ഞ പക്ഷം വായിക്കുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നവർക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതൊന്ന് രക്ഷിതാക്കളും കുട്ടികളും ഒന്ന് വായിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. കാരണം അവർക്കും അറിയാൻ പറ്റുമല്ലോ ഇങ്ങനെയൊക്കെ ഉണ്ട് ചില കാര്യങ്ങൾ. അപ്പൊ നമ്മളൊന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് പ്രശ്നത്തിലേക്ക് പോകാം. പ്രത്യേകിച്ചും പേരൻസ് ഒന്ന് വായിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ പറഞ്ഞു വെച്ചാല് കുറെ കേസ് സ്റ്റഡീസും ഒക്കെ എടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടിയിട്ടുള്ള കേസുകൾ, കേരളത്തിൽ നിന്ന് അടക്കം കിട്ടിയിട്ടുള്ള കേസുകളൊക്കെ വെച്ചുകൊണ്ടാണ് ഇങ്ങനൊരു പുസ്തകത്തിലേക്ക് അദ്ദേഹം പോയിട്ടുള്ളത്. ഒലിവ് ബുക്സ് ആണിത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ കുട്ടികൾ സുരക്ഷിതരാണോ എന്നാണ് പുസ്തകത്തിന്റെ
തലക്കല്ല്.